ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തും. പാലക്കാട് ഡിവിഷൻ പരിധിയിലെ റെയിൽ വികസന പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വയനാട്ടിലും പാലക്കാട്ടും ചേലക്കരയിലും പ്രചാരണം ശക്തം. മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. മുംബൈയിൽ ന്യൂസിലാൻഡിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷയുമായി ഇന്ത്യ. വാർത്തകൾ വിശദമായി. കേന്ദ്ര റെയിൽവേ വാർത്താവിതരണ പ്രക്ഷേപണ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് കേരളത്തിലെത്തും. ഉച്ചയോടെ കൊച്ചിയിൽ നിന്ന് റെയിൽ മാർഗം കോഴിക്കോട്ടെത്തുന്ന അദ്ദേഹം പാലക്കാട് ഡിവിഷൻ പരിധിയിലെ റെയിൽ വികസന പദ്ധതികൾ അവലോകനം ചെയ്യും. വൈകിട്ട് കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടത്തുന്ന ജന്മഭൂമി ദിനപത്രത്തിന്റെ സുവർണ ജൂബിലി ആഘോഷമായ സ്വ വിജ്ഞാനോത്സവത്തിന്റെ ഉദ്ഘാടനം കേന്ദ്രമന്ത്രി നിർവഹിക്കും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി നസീർ ബാബു.
രാവിലെ ഡൽഹിയിൽ നിന്നും പുറപ്പെടുന്ന കേന്ദ്രമന്ത്രി 11:20 കൊച്ചിയിൽ വിമാനമാർഗം, തുടർന്ന് 11:45 റെയിൽ മാർഗം യാത്രയിരിക്കുന്ന അദ്ദേഹം 2:15 കോഴിക്കോട്ടെത്തും. മന്ത്രിയായ ശേഷം ആദ്യമായി കോഴിക്കോട്ടെത്തുന്ന അദ്ദേഹത്തിന് സ്വീകരണവും ഒരുക്കിയിട്ടുണ്ട്. റെയിൽവേ വികസന പദ്ധതികൾ അവലോകനം ചെയ്യുന്ന മന്ത്രി അന്താരാഷ്ട്ര നിലവാരത്തിൽ നവീകരിക്കുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വികസിക്കുന്ന സ്റ്റേഷനുകളുടെ പ്രവർത്തനവും വിലയിരുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയുടെ ശിലാസ്ഥാപനം തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി ഓൺലൈനായി നിർവഹിച്ചിരുന്നു. ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷമായ സ്വം വിജ്ഞാനോത്സവത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ മിസോറാം മുൻ ഗവർണർ കുമ്മനം രാജശേഖരൻ ആമുഖ പ്രഭാഷണം നടത്തും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, പി ടി ഉഷ എം പി, എം കെ രാഘവൻ എം പി, മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ, മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് തുടങ്ങിയവർ പങ്കെടുക്കും.
കേരളമടക്കം 9 സംസ്ഥാനങ്ങളുടെയും 4 കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പിറവി ദിനത്തോടനുബന്ധിച്ച് ജമ്മുകശ്മീർ രാജ്ഭവൻ സാംസ്കാരിക സായാഹ്നം സംഘടിപ്പിച്ചു. ഈ സംസ്ഥാനങ്ങളിലെ മഹത് വ്യക്തികളുടെ സംഭാവനകൾ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ അനുസ്മരിച്ചു. കേരളത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിലും പ്രചാരണം ശക്തമായി. പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്ത് സജീവമാണ്. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വയനാട്ടിൽ 3 മുന്നണികളും പ്രചാരണം ഊർജിതമാക്കി. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റിന്റെ റിപ്പോർട്ട്.
രണ്ടാംഘട്ട പ്രചാരണത്തിനായി യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രിയങ്കാന്ധി ഇന്ന് വീണ്ടും മണ്ഡലത്തിൽ എത്തും. രാവിലെ 11:00 മാനന്തവാടി ഗാന്ധി പാർക്കിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പ്രിയങ്കയ്ക്കൊപ്പം രാഹുൽഗാന്ധിയും പങ്കെടുക്കും. പൊതുയോഗത്തിന് ശേഷം രാഹുൽഗാന്ധി അരീക്കോട് നടക്കുന്ന പ്രചാരണ പരിപാടിയിൽ പങ്കെടുക്കും. പ്രിയങ്കാന്ധി ഉച്ചയ്ക്ക് ശേഷം വാളാടും, വൈകുന്നേരം കോറോത്തും തരിയോട് കാവുമന്നത്തും നടക്കുന്ന കോർണർ യോഗങ്ങളിൽ പ്രസംഗിക്കുകയും ചെയ്യും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇന്ന് വണ്ടൂർ നിലമ്പൂർ മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുക. ഇന്നലെ ഏറനാട് മണ്ഡലത്തിലായിരുന്നു പ്രചാരണം. എൻ ഡി എഫ് സ്ഥാനാർത്ഥി നവ്യ ഹരിദാസ് ഇന്നലെ ബത്തേരി നിയോജക മണ്ഡലത്തിലായിരുന്നു പ്രചാരണം. ഗോത്ര ഊരുകൾ കേന്ദ്രീകരിച്ചായിരുന്നു നവ്യ ഹരിദാസിന്റെ പ്രചാരണം. ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്നലെ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു.
കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തലയുടെ വയനാട് മണ്ഡലത്തിലെ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉൾപ്പെടെ മുഴുവൻ പരിപാടികളും റദ്ദാക്കി. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അവിടേക്ക് പെട്ടെന്ന് മടങ്ങേണ്ടി വന്നതിനാലാണ് പരിപാടികൾ റദ്ദാക്കിയത്. ചേലക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് അംഗം മുറുകിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെല്ലാം ജനങ്ങളെ നേരിൽ കണ്ട് വോട്ട് തേടുന്ന തിരക്കിലാണ്. വിശദാംശങ്ങളുമായി ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
ചേലക്കരയിൽ ഇത്തവണ മത്സരത്തിന് 3 മുന്നണി സ്ഥാനാർത്ഥികളും 3 സ്വതന്ത്ര സ്ഥാനാർത്ഥികളുമാണുള്ളത്. യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ മണ്ഡല പര്യടനം ഇന്ന് പഴയന്നൂർ മണ്ഡലത്തിലാണ് നടക്കുന്നത്. രാവിലെ 7:00 ആരംഭിച്ച് വൈകിട്ട് 7:30 മുതലിമാർ തറയിൽ അവസാനിക്കും. എൻ ഡി എ സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി പാഞ്ഞാൽ തിരുവില്ലാമല പഞ്ചായത്തുകളിലെ പൌരപ്രമുഖരുമായി എൻ ഡി എ സ്ഥാനാർത്ഥി കൂടിക്കാഴ്ച നടത്തും. പഴയന്നൂർ ഭാഗത്തു നിന്നാണ് പ്രചാരണം ആരംഭിക്കുന്നത്. ചേലക്കര നിയോജകമണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മന്ത്രി വീണ ജോർജ് ചേലക്കര നിയോജക മണ്ഡലത്തിൽ രാവിലെ 10:00 മുതൽ 1:00 വരെ കൊണ്ടാഴി പഞ്ചായത്തിലും ഉച്ചതിരിഞ്ഞ് 3:00 മുതൽ 7:00 വരെ മറ്റ് വിവിധ പരിപാടികളിലും പങ്കെടുക്കും.
പാലക്കാട്ടെ യു ഡി എഫ് സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാത്തൂർ പഞ്ചായത്തിൽ പ്രചാരണം നടത്തും. എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഡോക്ടർ പി സെരിൻ, എൻ ഡി എ സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ എന്നിവർ പാലക്കാട് നഗരസഭാ പ്രദേശങ്ങളിലാണ് ഇന്ന് വോട്ടർമാരെ കാണുന്നത്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഭിന്നശേഷിക്കാർക്കും 85 പ്രായക്കാർക്കും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാൻ അവസരം നൽകുന്ന ഹോം വോട്ടിംഗ് സംവിധാനത്തിന് നാളെ തുടക്കമാകും. കൂടുതൽ വിവരങ്ങളുമായി ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
മുൻകൂട്ടി അപേക്ഷ സമർപ്പിച്ച 868 പേർക്കാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ഹോം വോട്ടിംഗിന് സൌകര്യമൊരുക്കിയിട്ടുള്ളത്. മുൻകൂട്ടി അറിയിച്ച് വീടുകളിലെത്തുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ വോട്ടിംഗിന്റെ രഹസ്യ സ്വഭാവം നിലനിർത്തി വോട്ട് രേഖപ്പെടുത്താനുള്ള സൌകര്യം ഒരുക്കും. 40% മുകളിൽ വൈകല്യം ഉള്ളവർക്കാണ് ഹോം വോട്ടിംഗിന് അനുമതി നൽകിയിരിക്കുന്നത്. ഇവരുടെ ഭിന്നശേഷിത്വം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് വരണാധികാരി പരിശോധിച്ച ശേഷമാണ് ഹോം വോട്ടിംഗിന് അനുമതി നൽകിയത്. നവംബർ 11 വരെയാണ് ഹോം വോട്ടിംഗ് നടക്കുക. പോളിംഗ് ബൂത്തിലെത്തി വോട്ട് ചെയ്യുന്ന ഭിന്നശേഷിക്കാർക്കും വയോജനങ്ങൾക്കും ഇലക്ഷൻ കമ്മീഷന്റെ സക്ഷം ആപ്പിലൂടെ പോളിംഗ് ബൂത്തിൽ വീൽചെയർ ആവശ്യപ്പെടുകയും ചെയ്യാം.
പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തിരുവനന്തപുരം മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. 177 കോടി രൂപയുടെ പദ്ധതി ചെലവിൽ 60% കേന്ദ്രവും 40% സംസ്ഥാനവും പങ്കിടും. സംസ്ഥാന ഗവൺമെന്റിന്റെ ദീർഘകാല പ്രയത്നം ഫലപ്രാപ്തിയിൽ എത്തിയതിൽ അഭിമാനമുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ 415 യന്ത്രവൽകൃത ബോട്ടുകൾക്ക് തുറമുഖത്ത് എത്താനാകും. ഹാർബർ നവീകരണം എത്രയും വേഗം പൂർത്തിയാക്കുമെന്ന് സജി ചെറിയാൻ അറിയിച്ചു. ആതുര സേവന രംഗത്ത് പ്രവർത്തിക്കുന്നവർ അർപ്പണബോധത്തോടെ ചികിത്സ നൽകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആതുരസേവ മാനവസേവയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കണ്ണൂർ പഴയങ്ങാടി വെങ്ങരയിലെ ഡോക്ടർ സി പത്മനാഭൻ സ്മാരക ഫൌണ്ടേഷന് ഏർപ്പെടുത്തിയ 3rd പുരസ്കാരം തൃപ്പൂണിത്തുറയിലെ ഡോക്ടർ സലില മുല്ലന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ ഡോക്ടർ മുബാറക ബിവിയെയും ആദരിച്ചു. വിഴിഞ്ഞം തുറമുഖത്തിന് കേന്ദ്ര ഗവൺമെന്റ് നൽകുമെന്നറിയിച്ച വയബിലിറ്റി ഗ്യാപ് ഫണ്ട് തിരിച്ചടയ്ക്കണമെന്ന നിലപാടിൽ ഇടതുമുന്നണി പ്രതിഷേധമറിയിച്ചു. രാജ്യത്തെ മറ്റ് പല തുറമുഖങ്ങൾക്കും നൽകിയ പരിഗണന വിഴിഞ്ഞത്തിന് നൽകില്ലെന്ന നിലപാട് പ്രതിഷേധാർഹമാണെന്ന് LDF ഫണ്ട്മിനർ TP രാമകൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു. മുംബൈയിൽ ന്യൂസിലാൻഡിനെതിരായ 3rd ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷയുമായി ഇന്ത്യ. കളിയുടെ 2nd ദിവസമായ ഇന്നലെ ഇന്ത്യ 263 റൺസെടുത്തു. 2nd ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തകർച്ച നേരിട്ട ന്യൂസിലാൻഡിനെ 9 173 റൺസ് എന്ന നിലയിൽ ഇന്ത്യൻ ബോളർമാർ എറിഞ്ഞൊതുക്കി. ന്യൂസിലാൻഡിനിപ്പോൾ 143 റൺസിന്റെ മുൻതൂക്കം മാത്രമാണ് ഉള്ളത്. ISL ഫുട്ബോളിൽ നിലവിൽ ചാമ്പ്യന്മാരായ മുംബൈ സിറ്റി FC ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 മുംബൈ ഫുട്ബോൾ അറീനയിലാണ് മത്സരം. 6 നിന്ന് 8 9th സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ്. 5 നിന്ന് 6 മുംബൈ FCക്കുണ്ട്. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ഒഡീഷ FCയെ നേരിടും. അസമിൽ വൈകിട്ട് 5 മത്സരം. എറണാകുളത്ത് നാളെ ആരംഭിക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിലെ ഭിന്നശേഷി കുട്ടികളുടെ ഇൻക്ലൂസീവ് കായികമേളയിൽ കണ്ണൂർ ജില്ലയിൽ നിന്ന് 105 കുട്ടികളെ തെരഞ്ഞെടുത്തു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
ഗെയിംസ് ഇനത്തിൽ 70 കുട്ടികളും അത്ലറ്റിക്സ് ഇനത്തിൽ 35 കുട്ടികളുമാണ് സെലക്ഷൻ ട്രയലിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ടത്. സ്റ്റാൻഡിംഗ് ജംപ്, ത്രോ ബോൾ, റിലേ, 100 ഓട്ടം എന്നിങ്ങനെ അത്ലറ്റിക് വിഭാഗത്തിൽ കുട്ടികളിൽ ഗൈഡ് റണ്ണർമാരായി ജനറൽ കാറ്റഗറിയിലെ കുട്ടികളും ഉൾപ്പെടും. ചിട്ടയായ പരിശീലനവും ചടുലമായ നേതൃത്വ ശേഷിയും സംയോജിതമായി നൽകിയതിനു ശേഷമാണ് കുട്ടികളെ ജില്ലാ ടീമിലേക്ക് തയ്യാറാക്കിയത്. മേളയിൽ പങ്കെടുക്കുന്നവർ ഇന്ന് രാത്രി 8 കണ്ണൂരിൽ നിന്നും 3 എറണാകുളത്തേക്ക് പുറപ്പെടും. ആദ്യമായാണ് ഭിന്നശേഷി കുട്ടികൾക്കായുള്ള ഇൻക്ലൂസീവ് കായികമേള സംസ്ഥാന സ്കൂൾ കായികമേളയിൽ സംഘടിപ്പിക്കുന്നത്. 1600 ഭിന്നശേഷി കുട്ടികൾ ഉൾപ്പെടെ 20,000 കായിക പ്രതിഭകളാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കുന്നത്.
സംസ്ഥാന സ്കൂൾ കായികമേളയുടെ ദീപശിഖ റാലിക്ക് മലപ്പുറം ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. കോഴിക്കോട്ടെ സ്വീകരണത്തിന് ശേഷം ജില്ലാ അതിർത്തിയായ രാമനാട്ടുകരയിൽ കോഴിക്കോട് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറിൽ നിന്ന് മലപ്പുറം DDE ദീപശിഖ ഏറ്റുവാങ്ങി. രാവിലെ ദീപശിഖ പ്രയാണം ജില്ലയിലെ വിവിധ സ്കൂളുകളിലെത്തും. ദീപശിഖ പ്രയാണവും വാഹനജാഥയും നാളെ എറണാകുളം തൃപ്പൂണിത്തുറയിൽ സംഗമിക്കും. അവിടെ നിന്ന് പ്രധാന വേദിയായ മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിലെത്തും. നീലേശ്വരം വെടിക്കെട്ട് അപകടത്തിൽ പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. ചോയങ്കോട് കിണാവൂർ സ്വദേശി സന്ദീപാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 154 പേർക്കാണ് അപകടത്തിൽ പൊള്ളലേറ്റത്. സംഭവത്തിൽ വിവിധ വകുപ്പുകളുടെ അന്വേഷണം തുടരുകയാണ്. വെടിക്കെട്ട് അപകടത്തിൽ ഹോസ്ദുർഗ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പ്രതികൾക്കനുവദിച്ച ജാമ്യം കാസർഗോഡ് ജില്ലാ കോടതി റദ്ദാക്കി. ക്ഷേത്രം പ്രസിഡന്റ് നീലേശ്വരത്തെ PK ചന്ദ്രശേഖരൻ, സെക്രട്ടറി KT ഭരതൻ, പള്ളിക്കൈല രാജേഷ് എന്നിവർക്ക് നൽകിയ ജാമ്യമാണ് കോടതി റദ്ദാക്കിയത്. ഷൊർണൂരിൽ ഭാരതപ്പുഴ പാലത്തിൽ ട്രെയിനിടിച്ച് വീണ് കാണാതായ ഒരാൾക്കായി രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും. കേരള എക്സ്പ്രസ് തട്ടിമരിച്ച ഒരു പുരുഷന്റെയും 2 ശരീരങ്ങൾ ട്രാക്കിൽ നിന്ന് കണ്ടെടുത്തിരുന്നു. സംസ്ഥാനത്ത് ശക്തമായ മഴ സാഹചര്യം കണക്കിലെടുത്ത് ഇന്ന് 6 കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിലാണ് ജാഗ്രത. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഒരു ദിവസത്തെ സന്ദർശനത്തിന് ഇന്ന് കേരളത്തിലെത്തും. പാലക്കാട് ഡിവിഷൻ പരിധിയിലെ റെയിൽ വികസന പദ്ധതികൾ അദ്ദേഹം അവലോകനം ചെയ്യും. ഉപതെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ വയനാട്ടിലും പാലക്കാട്ടും ചേലക്കരയിലും പ്രചാരണം ശക്തം. തിരുവനന്തപുരം മുതലപ്പുഴി ഫിഷിംഗ് ഹാർബർ പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം നൽകി. മുംബൈയിൽ ന്യൂസിലാൻഡിനെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ വിജയപ്രതീക്ഷയുമായി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.